Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ഒരു സാധകനാ നിലപാടെടുക്കാൻ പറ്റത്തില്ല. ധർമ്മത്തിനും അധർമ്മത്തിനും ഒരുപോലെ മുഴുകുക, എന്നെ സ്പർശിക്കാതിരിക്കുക, അത് പ്രയാസമാണ്. സ്പർശിക്കും. അപ്പോ സമ്പത്തിന്റെ ആർജനവും വിനിയോഗവും ചെയ്യാൻ പറ്റത്തില്ല. അവൻ ആ വ്യവഹാര മേഖലയിലാണെങ്കിൽ അവൻ അതുകൊണ്ട് നശിക്കും. ഇത് സത്യമാണ്, പരമാർത്ഥമാണ്, നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ശക്തി സാമർഥ്യം, ജീവന്റെ സാമർഥ്യങ്ങളെല്ലാം അവൻ ഉപയോഗിക്കുന്ന ലാഭനഷ്ടങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലാഭം ഉണ്ടാകാൻ ശ്രമിക്കുന്നു, നഷ്ടവും സംഭവിക്കുന്നു. അധികാരം എന്നെല്ലാം പറയുന്ന സാമർഥ്യം അതും അവനെ ദുഷിപ്പിക്കും. ആ സാമർഥ്യങ്ങളുടെ ദുരുപയോഗം അവന് സംഭവിച്ചു, അറിയാതെ തന്നെ സംഭവിക്കും. ഇവിടെ ഒരു അധികാര സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ അത് പ്രയോഗിക്കേണ്ടി വരും. അത് പ്രയോഗിക്കുമ്പോൾ അതിന്റെ ദുരുപയോഗം സംഭവിക്കും, പാപത്തെ അതുകൊണ്ട് ആർജിക്കും. ഭഗവാൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? നാനവാപ്തം അവാപ്തവ്യം. എനിക്കിവിടെ ഇതുകൊണ്ടൊന്നും ഒന്നും നേടാനില്ല. എന്നാലും വർത്തേയവച കർമ്മണി, ഞാൻ ആ കർമ്മത്തിൽ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഹിംസയിലും അഹിംസയിലും എല്ലാം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതെങ്ങനെ ഒരു സാധകൻ ആ നിലപാട് സാധ്യമല്ല. എന്നാലവനാ അവന്റെ സാമർഥ്യങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഹദീ വിനഷ്ഠി, അവന്റെ തപസ്വാധ്യായം എല്ലാം പോകും. ഒരു സംശയം. പിന്നെ കീർത്തി, ഒരു പ്രവർത്തിക്കുന്നതാണ് ലോകപൂജ, ബഹുമാനം, ആദരം, അതെല്ലാം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി. സാധാരണ മനുഷ്യൻ, അതായത് ലൗകികനായ ഭൗതികനായ മനുഷ്യൻ, അവന്റെ സാമർഥ്യങ്ങൾ, വിവിധ സാമർഥ്യങ്ങളോടുകൂടിയാണ് അവൻ ജനിക്കുന്നത്. ആ സാമർഥ്യങ്ങളെല്ലാം അവൻ ഉപയോഗിക്കുന്ന ആത്യന്തികമായി അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവന്റെ കീർത്തിയിലാണ്, അവന്റെ ശ്രദ്ധ ബഹുമാന ആദരവുകൾക്കാണ്. ഇവിടെ തപസ്വാധ്യായത്തിലിരിക്കുന്ന ഒരുവൻ അക്കീർത്തിക്ക് വേണ്ടി ശ്രമിച്ച അവനും ഭക്തന്മാർ വേണം, ശിഷ്യന്മാർ വേണം, അവനെയും ലോകം അംഗീകരിക്കണം, ബഹുമാനിക്കണം. അതിനവൻ ഓരോന്നും ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ മഹദീ വിനഷ്ഠി. ഏത് ധർമ്മത്തിലും മറ്റും പറയും. എന്താണ് സംസാരം? സന്യാസിയുടെ സംസാരത്തിൽ, സന്യാസിയുടെ സംസാരം എന്ന് പറയുന്ന പലതുണ്ട്. അതിലേറ്റവും പ്രധാനമായി വരുന്നത് ശിഷ്യന്മാരാണ്. അതാണ് ഏറ്റവും വലിയ സംസാരം. എന്തുകൊണ്ട്? ഒരു ശിഷ്യനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ ജോലി അവനെ നന്നാക്കുക എന്നുള്ളതാണ്. ഇവന് സദുപദേശങ്ങളൊക്കെ കൊടുത്ത് സന്മാർഗത്തിൽ നയിക്കുക എന്നുള്ളതാണ്. ഇവനാണെങ്കിലോ എത്ര നന്നാക്കിയാലും നന്നാകാത്തവനാണ്. അപ്പോ ഗുരു ഇങ്ങനെ നന്നാക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഉപദേശിച്ച് 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 ഇവൻ നന്നാകാതിരിക്കുന്ന അനുഭവം അവസാനം നിരാശയും ദുഃഖവും സങ്കടവും എല്ലാം. ഇത്രയും കാലം ഇവനെ നന്നാക്കുന്നതിന് വരെ ഒരു വാഴ നട്ടിരുന്നെങ്കിൽ കൊലയെങ്കിലും കിട്ടിയനെ എന്ന് വിചാരിക്കും. കാരണം ഇവൻ എത്ര നന്നാക്കിയാലും ഇവൻ നന്നാകത്തില്ല. ഇത്രയും പരിശ്രമം ഇവന് വേണ്ടി ചെയ്തിട്ട് അവസാനം ഗുരുവിനെന്താ ഫലം? നിരാശ. അതാണ് ഗുരുവിന്റെ സംസാരം. ഇത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കൽപ്പിച്ചു കൂട്ടി പറയുന്നൊന്നുമല്ല. അപ്പോ സന്മാർഗത്തിൽ ചരിക്കേണ്ട ശിഷ്യൻ ദുർമാർഗത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് ഗുരുവിന് ദുഃഖം ഉണ്ടാകത്തില്ല. ലോകം പറയില്ലേ, ഈ ഗുരുവിന് പ്രാപ്തിയില്ലാത്തതുകൊണ്ടാണ് അവൻ നശിച്ചുപോയതെന്ന് പറയത്തില്ലേ. അപ്പൊ അതും ശിഷ്യൻ മുഖാന്തരം ഗുരുവിന് ദുഷ്കീർത്തി ഉണ്ടാവും. അപ്പൊ സത്കീർത്തിക്ക് പകരം ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതിന് ഇതൊക്കെയാണ് കാരണം. അപ്പൊ അതും ഗുരുവിന്റെ സംസാരമായി. ഗുരുവിന്റെ ഈ സംസാരം ഗുരുവിന് ദുഷ്കീർത്തി ഉണ്ടാകും, അതുണ്ടാകും. ശിഷ്യന്റെ ദോഷങ്ങളെല്ലാം ഗുരുവിനെ പ്രാപിക്കുന്നു എന്നാണ്. തിരിച്ചല്ല. അതുകൊണ്ടത് സമ്പത്തും അധികാരവും പോലെ തന്നെ ദുഷ്കീർത്തി, സത്കീർത്തി സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ദുഷ്കീർത്തി ഉണ്ടാവും. നമ്മളും അതാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു മഹത്വം ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയാണ്, പിന്നെ ആള് അറിവുള്ള ആളാണ്, യോഗ്യനാണ്, തപസ്യാണ്, ജ്ഞാനിയാണ്, അല്ലെങ്കിൽ ഭക്തനാണ് എന്ന് പറഞ്ഞ് ഒരാളെ ആരെങ്കിലും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അയാൾ നമ്മൾ ഉടനെ പറയും ശരിയാണ്, അയാൾ തപസ്യാണ്, പക്ഷെ അയാൾക്ക് ജ്ഞാനമില്ല. കൊള്ളാം, നല്ലതാണ്, തപസ് ചെയ്തിട്ടുള്ളവനാണ്. അപ്പൊ തപസ് എന്ന് പറയുന്ന ആളുടെ സത്കീർത്തിയാണ്, അതിന് നമ്മളൊരു ചെറിയ ദുഷ്കീർത്തി വെച്ചുകൊടുക്കും. കൊള്ളാം, തപസ്യാണ്, പക്ഷെ അയാൾക്ക് ജ്ഞാനമില്ല. വേറെ കുറിച്ച് പറയാണ് നല്ല അയാൾ മഹാജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ പറയും ജ്ഞാനിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ ഭക്തിയില്ല. കുറച്ച് ഭക്തിയുടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അയാളുടെ ആ സത്കീർത്തിയിൽ നമ്മുടെ വകയായിട്ടൊരു ചെറിയ ദുഷ്കീർത്തി. ഇനി പറയാൻ അയാൾ മഹാഭക്തനാണ് എന്ന് പറഞ്ഞാൽ പറയും ഭക്തൻ തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യാം, ജ്ഞാനം ലേശവുമില്ല നമ്മുടെ വക. ഇത് ആരാ പറയുന്നത്? ശ്രദ്ധാലുക്കൾ തന്നെ പറയുന്നു. ആധ്യാത്മികമായി തപസ് സ്വാധ്യായം ഉള്ളവരാണെന്ന് പറയുന്നത്. അപ്പൊ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ട്. സാധാരണ മനുഷ്യൻ ഗുരുക്കന്മാരെ നിന്ദിക്കുന്നതിൽ എന്തെങ്കിലും അതിശയമുണ്ട്? എവിടെയെങ്കിലും ഒരു സ്ഥലം ദുഷ്കീർത്തിയില്ലാതെ സത്കീർത്തി മാത്രമുള്ള സ്ഥലം നമുക്ക് കണ്ടെത്താൻ പറ്റും? സാധ്യമല്ല. കാരണം നമ്മളുള്ളിടത്തോളം തന്നെ അത് സാധ്യമല്ല. നമ്മൾ ജീവിച്ചിരിക്കുക, അത് സാധ്യമല്ല. ഒരുപക്ഷെ നമ്മൾ ഇത്രയും ചെയ്യുമായിരിക്കും. നമ്മുടെ സ്വന്തം ഗുരുവിന് കുറിച്ച് നമ്മൾ ദുഷ്കീർത്തിയൊന്നും പറയത്തില്ല, പക്ഷെ മറ്റു ഗുരുക്കന്മാരെ നമ്മൾ വിടത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ദുഷ്കീർത്തി നമ്മുടെ വകയായി എവിടെ കൊടുക്കും? ഇതാണ് ലോകസ്വഭാവമെങ്കിൽ ഒരുവൻ കീർത്തി ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? ലോകത്തിന്റെ ബഹുമാനവും ആദരവും വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? മറുവശത്ത് നിന്ന് അതിന് നേരെ വിപരീതമായതും കൊടുക്കാനാണ് സമൂഹമുണ്ട്, ജനമുണ്ട്, സാധകന്മാർ തന്നെയുണ്ട്. അപ്പോ തപസ്വാധ്യായ നിരതന്മാരായ ആൾക്കാർ, ശ്രദ്ധാലുക്കള ആൾക്കാരും ഇതിലേക്ക് വീണു പോകും. അതാണ് പറഞ്ഞു വരുന്നത്. മായയുടെ ശക്തിയുണ്ട്, അവരുടെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചരിക്കും. അവർ സമ്പത്തിനും കീർത്തിക്കും മറ്റു പലതിനും വേണ്ടി അവരുടെ മാർഗത്തിൽ നിന്ന് മനഃപൂർവ്വമല്ല, ഈ മായാശക്തി കൊണ്ട് അവർ വ്യതിചലിച്ചു. എന്നിട്ട് അതിനെല്ലാം സ്വയസമാധാനവും കണ്ടെത്തും. എന്തു ചെയ്യാം, ഞാൻ നല്ലവനാണ്, പക്ഷെ എന്റെ വാസന ശരിയല്ല, എന്റെ കർമ്മം ശരിയല്ല, എന്റെ പ്രാരബ്ധം ശരിയല്ല, ഇങ്ങനെയുള്ള സമാധാനം. മഹതി വിനഷ്ടി, അതിനെക്കുറിച്ച് ശ്രുതി പറയുന്ന അതാണ്. എപ്പോഴും ഗുരുവിടേണ്ട ഒരു മന്ത്രമാണ്. മഹത്തായ വിനാശമാണ് ഗുരുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് പലതിനും നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തത്വശ്രമിച്ച് പരമാവധി ശ്രുതി വെളിപ്പെട്ട് അതൊരുവൻ ബോധ്യപ്പെടാൻ ശ്രമിച്ചാലും ഈ മായയിൽ നിന്നും മുക്തി നേടുക എളുപ്പമല്ല, സുഹൃതികൾക്ക് കൂടി സാധ്യമല്ല. അവർക്കുകൂടി മഹത്തായ നഷ്ടം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാൾ ഒരുവനൊരു ജിജ്ഞാസയുണ്ടായി, അയാൾ തപസ്വാധ്യായങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു, അയാൾക്ക് ഗുരുപ്രാപ്തിയുണ്ടായി, ഗുരുസന്നിധിയിൽ കഴിയുന്നു, അതുകൊണ്ട് എല്ലാമായി എന്നൊന്നും കരുതുന്നുണ്ട്. അതിലൊക്കെ എത്രയോ മുമ്പോട്ട് പോയി ശരിയായ തത്വശ്രവണം മഹാനായ ഗുരുവിൽ നിന്ന് ലഭിച്ചതിന് ശേഷവും ശ്രുതി പറയണെന്താണ്? മഹത്തായ വിനാശമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ക്ഷുരസ്യധാര നിശിത ദുരത്യ എന്ന് പറഞ്ഞു. അത് തന്നെ ഇവിടെ കഠോപനിഷത്തിൽ പറഞ്ഞ കാര്യം തന്നെ വേറെ രീതിയിൽ പറയുന്നു. അതുകൊണ്ട് ഇതെന്നുകൊണ്ട് ഒരുവൻ എളുപ്പം കൃതാർത്ഥരായിട്ട് കാര്യമില്ല, ഇത്രയും കൊണ്ട് കൃതകൃത്യനാകേണ്ട കാര്യമൊന്നുമില്ല. ഈ മാർഗത്തിൽ മുഴുവൻ ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. മറ്റൊന്നുമല്ല, മായയുടെ പ്രലോഭനങ്ങൾ പലതരത്തിലും ഇരിപ്പുണ്ട്. അതിൽ നിന്ന് അതിലെല്ലാം പെട്ടുപോകും. മാത്രമല്ല, ഇനി ഒരു കൂട്ടരുണ്ട് പലപ്പോഴും ഇത്തരം മോഹജാലങ്ങളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ, കുറച്ച് വിവേകമുള്ളവനാണ്, പുണ്യമുള്ളവനാണ്, ഈശ്വരാനുഗ്രഹമുള്ളവനാണെങ്കിൽ അവൻ തിരിച്ചറിയും. ഒരു കുരുക്കിൽ ഒരു വിവേകമില്ലാത്ത ഒരു പ്രാണി പോലും പെട്ടുകഴിഞ്ഞാൽ അതാ കുരുക്കിനെ കുടഞ്ഞു കളഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ വിവേകിയായ മനുഷ്യൻ അങ്ങനെ, വിവേകിയായ സാധകൻ എന്ന് പറയാം, അവൻ അങ്ങനെ, അവൻ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ വീണുപോയാൽ, ഈ മായാകുരുക്കിൽ പെട്ടുപോയാൽ അവനെന്താ പറയുന്നത്? എല്ലാം ഗുരുവിന്റെ അനുഗ്രഹം അവസാനത്തെ ആശ്വാസമാണ്. എന്തുകൊണ്ട് നിനക്ക് ഈ പതനം സംഭവിച്ചു? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രേ സംഭവിച്ചുള്ളൂ, ഇത് കൂടുതലൊന്നും സംഭവിച്ചില്ല. അതിനെ സ്വയം ന്യായീകരിക്കും. ഈശ്വരാനുഗ്രഹമെന്ന തന്റെ നാശത്തെപ്പോലും അവൻ ഈശ്വരാനുഗ്രഹമെന്നോ ഗുരുവിന്റെ അനുഗ്രഹമെന്നോ ഒക്കെ പറഞ്ഞ് അവന് ന്യായീകരിക്കും. എന്നാലും അവൻ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കത്തില്ല, വീണ്ടും ആ വഴിക്ക് തന്നെ പോകും. അതാണ് മായയുടെ ശക്തി. അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് സാധകന്മാരെയാണ്. കേവലം അജ്ഞനായ ലൗകികനായ സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ടാണ് വലിയ വീഴ്ചകളെ കൂടുതൽ അവൻ അനുഗ്രഹമെന്ന് കരുതി സ്വീകരിക്കുന്നു. അത് സംഭവിക്കാറുണ്ട്. പരാജയം സമ്മതിക്കാൻ തയ്യാറില്ല. അതും എന്റെ ഒരു വിജയമാണ്. ഭൂഷണം എന്നത് ദൂഷണം, എല്ലാം ഭൂഷണമായി ഒന്നും ദൂഷണമായി അത് കരുതത്തില്ല. അത് ശ്രുതി ഇതെല്ലാം കണ്ട് മാറി എന്ന് പറയുകയാണ്. എന്താണ് മഹതീ വിനഷ്ടി? സംഭവിച്ചിരിക്കുന്നത് മഹത്തായ വിനാശമാണ്. അതുകൊണ്ട് ഈ മഹത്തായ വിനാശം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ആധ്യാത്മികമായ മാർഗത്തിൽ തപസ്വാധ്യായത്തോടുകൂടി ശ്രദ്ധാന്വിതന്മാരായി സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അജ്ഞന് സംഭവിക്കുന്നില്ല, തത്വജ്ഞനും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രുതി ആ നാശത്തെ മഹതി, ഏറ്റവും മഹത്തായ നാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കണം. കൃതകൃത്യത. വരുന്നതിന് മുമ്പ് അത് ഭാവിക്കാൻ പാടില്ല. നമ്മീ പാർത്ഥാസ്തി കർത്തവ്യം കൃഷി ലോകേഷു കിഞ്ചന. എനിക്ക് മൂന്ന് ലോകത്തിന് ഒരു കർത്തവ്യവുമില്ല, എന്നാലും ഞാൻ ഈ സംസാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു പ്രവർത്തിക്കുന്നു? ലോകസംഗ്രഹമേവാർത്ഥം ലോകസംഗ്രഹം. ഒരു കർത്തവ്യം ഇല്ലെങ്കിൽ, അപ്പോൾ ഒരു കർത്തവ്യവും ഇല്ല എന്ന് ബോധ്യപ്പെട്ട ഒരുവനെ ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കേ പറ്റും. കർമ്മത്തിൽ പ്രവർത്തിച്ചോ അത് ഗുണദോഷ സമ്മിശ്രമായി തന്നെ ഇരിക്കും. അത് ഗുണത്തെ മാത്രം എടുത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സംസാരം ദ്വന്ദ്വാത്മകമാണ്. പക്ഷെ ആ പ്രവർത്തിക്ക് അവന് ബോധ്യം വരണം. എന്താണോ, എനിക്ക് മൂന്ന് ലോകത്തിനും കർത്തവ്യമില്ല, നമ്മേ കർമാണി ലംബന്തി. അബോധ്യം വരണം. അത്തരൊരു ബോധ്യം വരാതെ, അത്തരം കൃതകൃത്യത വരാതെ ഒരു സാധകൻ അതിനെ അനുകരിച്ചുകൊണ്ട് കർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചാൽ, ഈ ദ്വന്ദ്വാത്മകമായ കർമ്മമാർഗത്തിൽ പ്രവർത്തിച്ചാൽ, അവന്റെ വിവേകം നഷ്ടപ്പെട്ട് ഇതിൽ കുടുങ്ങി നശിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ അവന് വന്നുചേരുന്ന ദോഷങ്ങളെയെല്ലാം അവൻ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. അവന്റെ നാശം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയത്തില്ല. മഹത്തായ വിനാശം സംഭവിക്കും. അതുകൊണ്ട് ഒരുവനെ സംബന്ധിച്ച് അങ്ങനെ കർമ്മമാർഗത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ, വ്യവഹാരത്തിൽ നിൽക്കേണ്ടി വന്നാൽ കൂടി അത് വളരെ ശ്രദ്ധയോടെ, ഇതൊന്നും വിടാതെ, തപസ്വാധ്യായങ്ങൾ സത്സംഗങ്ങൾ ഒന്നും വിടാതെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് മറ്റൊരു വശമാണ്. കാരണം എന്താണ്? ഒരുവന് ഇതെല്ലാം പൂർണ്ണമായി വിട്ടിട്ട് നിൽക്കാൻ കഴിയുന്നത്. ഭഗവാൻ പറഞ്ഞതുപോലെ എന്താണ്, അവശനായി കർമ്മത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. പരവശനായി പ്രകൃതിക്ക് അതീതനായി അവൻ കർമ്മത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അവൻ അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവൻ അവന്റെ തപസ്വാധ്യായങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അവിടെ നാശം സംഭവിക്കും. ഒരുവൻ അവശനായി കർമ്മത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നാൽ ഭഗവാൻ പറഞ്ഞല്ലോ, പ്രകൃതി ത്വം നിയോക്ഷതി, പ്രകൃതി നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. നീ പ്രവർത്തിക്കുന്നതല്ല, നിന്റെ പ്രവൃത്തി നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ അത് അവിടെ തന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. തപസ്വാധ്യായത്തെ വിട്ടിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഇനി അടുത്ത് പറയുന്നത് അവസാനിപ്പിക്കുമ്പോൾ, ഇത്ര കാരണം അവസാനിക്കുന്ന ഭാഗത്ത് വീണ്ടും അതാ പറയുന്നത്. ശ്രീമലിയൊരു തത്വത്തെ ഉപദേശിച്ചതിന് ശേഷവും പരമാവധി പറഞ്ഞതിന് ശേഷവും വീണ്ടും പറയുന്ന എന്താണോ, കർമ്മത്തിലേക്ക് തപസ്സിലേക്ക് സ്വാധ്യായത്തിലേക്കാണ് വീണ്ടും പറയുന്നത്. അതിലേക്ക് വരിക. കാരണം ശ്രുതി തത്വത്തെ വെളിപ്പെടുത്തി, തത്വം തന്നിൽ പ്രകാശിക്കുന്നില്ല. അങ്ങനെ ഒരു വൈഷമ്യം വരുമ്പോൾ പറയുന്നു, അവിടെ തപസ്വാധ്യായത്തിലേക്ക് വരിക. പക്ഷേ അത് ഒരു നഷ്ടത്തിന് കാരണമാകരുത്. ആധ്യാത്മിക മാർഗത്തിൽ ഒരുവൻ കടന്നു വന്നിട്ട് പിന്നീടവൻ വലിയ നാശത്തിലേക്ക് പോകരുത്. വലിയ നാശത്തിനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും അവൻ തപസ്സിനും സ്വാധ്യായത്തിനും തന്നെ വരണം. അതുകൊണ്ട് ഈ വ്യവഹാരത്തെ എപ്പോഴും മായാമയം എന്ന് തന്നെ തിരിച്ചറിയുക. അതിൽ സത്യത്തിന്റെ ലേശം പോലും, അത് ഈ മനസ്സിനെ വ്യമോഹിപ്പിക്കുന്ന മായയുടെ സൃഷ്ടിയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. മായാസൃഷ്ടമായ വ്യവഹാരത്തിൽ സ്വയം മുഴുകിപ്പോയാൽ അത് നഷ്ടം തന്നെയാണ്. തപസ്സിനെ സ്വാധ്യായത്തെയും വിട്ടിട്ട് മുഴുകിപ്പോയാൽ, നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ മഹത്തായ കർമ്മം ചെയ്താലും ആ കർമ്മത്തിന് എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും ശരി, അതൊരു സത്യമാണ്. അത് ഒരു ജീവനെ നശിപ്പിക്കുന്നതിന് ശേഷിയുള്ളതാണ്. ഈ പറയുന്ന സമ്പത്തും കീർത്തിയും മറ്റു പലതും അവന് കൊടുത്തുകൊണ്ട് അവനെ നശിപ്പിക്കാൻ പോന്നതാണ് എല്ലാ കർമ്മങ്ങളും. അതുകൊണ്ട് അതിന് സൂക്ഷിച്ച് വേണം, വ്യവഹാരത്തിൽ സൂക്ഷിച്ച് വേണം പ്രവർത്തിക്കേണ്ടത്. അത് ഈശ്വരാനുഗ്രഹം ഗുരുവനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരുവന് അതിൽ നിന്ന് പരുക്കൊന്നും പറ്റാതെ കരകയറാൻ പറ്റൂ. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, എന്നാൽ അതിൽ നിന്ന് കരകയറേണ്ടത് ആവശ്യമാണ്. അതിനവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനത് വലിയ നഷ്ടത്തെ ഉണ്ടാക്കുന്ന ഒന്നായി മാറരുത് ആധ്യാത്മിക ജീവിതം. മൃഗങ്ങളെ സംബന്ധിച്ച് പ്രശ്നമെല്ലാം ഉണ്ട്, കർമ്മശേഷം അനുഭവിച്ച് അത് പോകുന്നു. അതിന് പാപപുണ്യങ്ങളില്ല, എന്തോ കർമ്മശിഷ്ടം, അത് ഇങ്ങനെ ഒരു ജന്മം വന്നു, അവിടെ അത് സ്വദുഃഖങ്ങൾ അനുഭവിക്കുന്നു, മരിച്ചു പോകുന്നു. ഒരു നഷ്ടവും അതിന് സംഭവിക്കാനില്ല ഈ ജന്മത്തിൽ. ഓരോ ജന്മങ്ങൾ സംഭവിച്ചാൽ നഷ്ടത്തിന്റെ ഫലം അനുഭവിച്ചാൽ മാത്രം മതി. മനുഷ്യജന്മത്തിന് ഒട്ടും മുക്കാലും അങ്ങനെയാണ്. അവരുടെ സാമർഥ്യങ്ങളെല്ലാം അവരും മറ്റു പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ആധ്യാത്മികമായ ലാഭം എന്തും നഷ്ടം എന്തെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരോട് മഹതി വിനഷ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്കങ്ങനെ ഒരു നഷ്ടമില്ല. ആധ്യാത്മിക സാധകന്മാർക്കങ്ങനെയല്ല, അവർക്കിവിടെ ആത്മലാഭം എന്ന് പറയുന്ന പരമമായ ലാഭം ഉണ്ടാകണം, ഉണ്ടായി തീരും. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ ജീവിതം തന്നെ, അതിനു വേണ്ടിയിട്ടാണ് അവനുള്ള ജിജ്ഞാസ ഉണർന്നത് പൂർവ്വപുണ്യം കൊണ്ട്. പക്ഷെ പിന്നീട് അതിന്റെ വഴിക്ക് സഞ്ചരിച്ചില്ലെങ്കിൽ അത് മഹതി വിനഷ്ടിയാണ്. അതുകൊണ്ട് ഈ തത്വം ഇത്രയും വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം പിന്നെ നഷ്ടത്തിന്റെയും ലാഭത്തിന്റെയും കണക്ക് പറയുകയാണ്. അവന് നചേതിഹ ജീവൻ ചെയ്ത് അധികൃത, അവൻ അധികാരി എന്ന് പറഞ്ഞാൽ സാമർഥ്യമുള്ളവൻ, ആധ്യാത്മികമായ സാമർഥ്യങ്ങളെല്ലാം ഉള്ളവൻ, അതാണ്. അടുത്ത ഈ ഭാഷകാരൻ പറയും ബ്രാഹ്മണൻ എന്ന് പ്രത്യേകിച്ച് പറയും. ജാതി ബ്രാഹ്മണൻ എന്ന് വേണമെങ്കിലും എടുക്കാം, എടുത്താലും തെറ്റൊന്നുമില്ല. കാരണം